ചന്നം ഭിന്നം. സതീഷ് ബാബു പയ്യന്നൂർ എഴുതി അവതരിപ്പിക്കുന്ന പ്രതിവാര പംക്തി. ഐഷയുടെ ലക്ഷദ്വീപും എന്റെ ഏഴിമലയും. കഴിഞ്ഞൊരു ദിവസം ഐഷ സുൽത്താന് പറഞ്ഞു, നോക്കൂ, ഇന്ത്യയിൽ കുറ്റകൃത്യങ്ങൾ ഏറ്റവും കുറവുള്ള പ്രദേശമാണ് എന്റെ ലക്ഷദ്വീപ്. ഇവിടുത്തെ പോലീസ് സ്റ്റേഷനുകളും ജയിലുകളും എത്രയോ കാലമായി ശൂന്യമാണ്. നാളിതുവരെയുള്ള ദ്വീപിന്റെ ചരിത്രത്തിൽ 3 അസാധാരണ മരണങ്ങൾ മാത്രമാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതിൽ 2 കേസുകളും മാനസിക രോഗാവസ്ഥയിൽ സംഭവിച്ച കൈപ്പിഴവുകൾ ആണ്. താനും മദ്യവും മയക്കുമരുന്നും ഒന്നും ദ്വീപിൽ ലഭ്യമല്ല. അതിനാൽ അതിന്റെ പേരിലുള്ള കലഹങ്ങൾ ഇവിടെ കേട്ടുകേൾവിയില്ലാത്തതാണ്. മോഷണവും പിടിച്ചുപറിയും ദ്വീപിൽ പൊതുവെ ഇല്ലെന്ന് തന്നെ പറയാം. എന്നിട്ടും വ്യാജ കഥകൾ പ്രചരിപ്പിച്ച് ദ്വീപിനെ ഇല്ലാതാക്കാനാണ് ഭരണകൂടം ശ്രമിക്കുന്നത്. ഐഷ പിന്നെയും കുറെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. ആ വാക്കുകളിൽ നിറഞ്ഞു നിന്നത് സത്യത്തിന്റെ തലമയും പോരാളിയുടെ വീര്യവും. ഐഷയുടെ ശബ്ദം ദ്വീപിൽ ഒറ്റപ്പെട്ടതല്ലെന്ന് പിന്നീടുള്ള ദിവസങ്ങളിൽ ഞാൻ തിരിച്ചറിയുകയായിരുന്നു. വെറും 32 ചതുരശ്ര കിലോമീറ്റർ മാത്രം വിസ്തൃതിയുള്ള ലക്ഷദ്വീപ് എന്ന കേന്ദ്രഭരണ പ്രദേശത്ത് ആകെയുള്ള 65,000 താഴെ മാത്രം വരുന്ന ജനങ്ങളുടെ കൂട്ടായ ശബ്ദമാണിത്. 2020 ഡിസംബറിൽ കേന്ദ്ര സർക്കാർ നിയോഗിച്ച പ്രഫുൽ ഖോഡ പട്ടേൽ എന്ന അഡ്മിനിസ്ട്രേറ്ററുടെ ഭരണ പരിഷ്കാരങ്ങളിൽ വീർപ്പുമുട്ടുകയാണ് ഇപ്പോൾ ദ്വീപ് ജനത. പരമ്പരാഗത മത്സ്യബന്ധന ജീവിതത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന അവരുടെ ആവാസ വ്യവസ്ഥകളൊക്കെ താറുമാറാക്കപ്പെട്ടു. കടലോരത്തെ ചെറുകുടലുകളും ബോട്ടുകളും ഉപകരണങ്ങളും ഷെഡുകളുമൊക്കെ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു. സ്വതവേ കാൽനട സൈക്കിൾ യാത്രികർ മാത്രമുള്ള ദ്വീപിൽ 7 മീറ്റർ വീതിയിൽ റോഡ് വികസനം നടത്താൻ പോവുകയാണത്രേ. വിചിത്രമായ ചില നിയമങ്ങളിലൂടെ ജനിച്ച് ജീവിക്കുന്ന മണ്ണും അവർക്ക് നഷ്ടപ്പെടുകയാണ്. ടൂറിസം വികസനത്തിന്റെ പേരിലുള്ള വ്യാപാര ലക്ഷ്യമാണതിന് പിറകിലെന്ന് ആർക്കും മനസ്സിലാവും. അവിടെ ഇപ്പോൾ മദ്യത്തിനും അനുമതി നൽകിക്കഴിഞ്ഞു. ഒന്നാം തരംഗത്തിൽ ഒരു കോവിഡ് കേസ് പോലും ഇല്ലാതിരുന്ന ദ്വീപിൽ ദിവസവും 100 കണക്കിന് എന്ന വിധം രോഗം പരക്കാനിടയായത് അഡ്മിനിസ്ട്രേറ്ററുടെ കോവിഡ് പ്രോട്ടോകോൾ ലംഘനമാണെന്ന് വാദിച്ചാണ് ലക്ഷദ്വീപ് സമൂഹത്തിലെ ചെത്തലാത്ത സ്വദേശിയായ ഐഷ സുൽത്താന എന്ന ഊർജ്ജസ്വലയായ യുവ ചലച്ചിത്ര പ്രവർത്തക ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഇത് പറഞ്ഞതിന് അവർക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തപ്പെട്ടിരിക്കുന്നു. ഇന്ത്യയിൽ ഉടനീളം ലക്ഷദ്വീപ് വിമോചനത്തിനായി പ്രതിഷേധം കടുക്കുകയാണ്. സേവ് ലക്ഷദ്വീപ് ക്യാമ്പയിന് കഴിഞ്ഞ ദിവസം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതോടെ ഒരുപക്ഷെ ഞാനും ഇപ്പോൾ രാജ്യദ്രോഹത്തിന്റെ നിഴലിലാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഏഴിമല എന്ന എന്റെ സുന്ദര ഭൂവിഭാഗത്തിന്റെ നിലനിൽപ്പിനായി അണിചേർന്നതിന് രാജ്യ സുരക്ഷാ വിഭാഗത്തിന്റെയും പോലീസ് പടയുടെയും നോട്ടപ്പുള്ളിയായി മാറിയ കാര്യം മനസ്സിൽ തെളിഞ്ഞുവരുന്നു. 2. ഏറ്റവും സുന്ദരവും ശാന്തവുമായ ഭൂമിയായിരുന്നു ഏഴിമല. പയ്യന്നൂരിന്റെ നഗരബഹളങ്ങളിൽ നിന്ന് ശാന്തി തേടി ഞങ്ങൾ അലഞ്ഞിരുന്ന ഇരുൾക്കാടും കടൽ തീരവും. കുട്ടിക്കാലത്തെ സ്കൂൾ വിനോദയാത്രകളിൽ തുടങ്ങി കുറെ കൂടി മുതിർന്നപ്പോൾ വിശുദ്ധ വനങ്ങളുടെ ആത്മാവ് തേടിയുള്ള ചെറുപഠനയാത്രകൾ. രാമരാവണ യുദ്ധകാലത്ത് പരിക്കേറ്റ ലക്ഷ്മണന് ഉയിരേകാൻ ഹനുമാൻ ഔഷധസമൃദ്ധമായ മരുത്വമല പിഴുതെടുത്ത് കയ്യിലേന്തി പറന്നപ്പോൾ ആകാശത്തു നിന്ന് അടർന്നു വീണ ഭൂഭാഗം എന്ന പുരാണ പ്രസിദ്ധമാണ് ഏഴിമല. ഒരു കാര്യം വാസ്തവം, അത്യപൂർവമായ ഔഷധ സസ്യങ്ങളാലും ചെറുനെല്ലി മരങ്ങളാലും സമ്പന്നമായിരുന്നു അവിടം. നടരാജഗുരു സ്ഥാപിച്ച പുണ്യാശ്രമം, പുരാതന ക്രിസ്ത്യൻ ദേവാലയം, കർക്കിടക കടലാട്ടുവാവിന് ബലിതർപ്പണം ചെയ്യാൻ ആളെത്തുന്ന നരയൻ കണ്ണൂർ ശിവക്ഷേത്രം, നിസ്കാര പ്രാർത്ഥനകൾ ഉയരുന്ന മസ്ജിദുകൾ, കടലിനെ നോക്കി നിശബ്ദ സാക്ഷിയായി വെളിച്ചം പൊഴിക്കുന്ന എട്ടിക്കുളത്തെ നെടുങ്കൻ ലൈറ്റ് ഹൗസ്, കസവരഞ്ഞാണം പോലെ ഹരിത സൗന്ദര്യത്തിനും പാൽനുരച്ചാർത്തുകൾക്കുമിടയിൽ നീണ്ടുകിടക്കുന്ന ആ പഞ്ചാര മണൽത്തീരത്തിരുന്ന് എത്രയോ തവണ ഞങ്ങൾ ജീവിത സ്വപ്നങ്ങൾ നെയ്തു. പക്ഷേ 1983 നാവിക അക്കാദമിക്കായി സർക്കാർ ഈ പ്രദേശത്തേക്ക് വലിയെറിഞ്ഞപ്പോൾ ഉയർന്നു വന്നത് ഞങ്ങളുടെ തേങ്ങലുകൾക്കൊപ്പം നൂറ്റാണ്ടുകളായി ജനിച്ച് ജീവിച്ച മണ്ണ് കൈവിടേണ്ടി വരുന്ന ദേശവാസികളുടെ ദീനരോദനവുമായിരുന്നു. 3. ഏതുവിധേനയും നാവിക അക്കാദമിയിൽ നിന്ന് ഏഴിമലയെന്ന സുന്ദര പ്രകൃതിയെ രക്ഷിച്ചെടുക്കാൻ ഞങ്ങൾ സംഘം ചേർന്നു. കക്ഷിഭേദമന്യേ രാമന്തളിയിലും കുന്നരുവിലും എട്ടിക്കുളത്തും പയ്യന്നൂരുമൊക്കെ അതിനായുള്ള ശ്രമങ്ങളും യോഗങ്ങളും നടക്കുന്നുണ്ടായിരുന്നു. പയ്യന്നൂർ മിഷൻ സ്കൂളിൽ ചേർന്ന ഒരു സാംസ്കാരിക കൂട്ടായ്മയിൽ ഞാൻ മുള്ളുകൾ എന്ന കഥ വായിച്ചു. 4 നാൾ സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിന്ന് എന്നെ തേടി പോലീസ് എത്തി. ഞാനപ്പോൾ എന്റെ 20-ാം വയസ്സിൽ ലഭിച്ച ആദ്യ പത്രപ്രവർത്തന ജോലിയുമായി കാസർഗോട്ടായിരുന്നു. കണ്ണൂരിൽ പലതവണ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ചോദ്യം ചെയ്യലിന് ഞാനും സുഹൃത്തുക്കളും വിധേയരായി. 1 വർഷത്തോളം അത് നീണ്ടു. എന്റെ കഥ ഇംഗ്ലീഷിലേക്കും ഹിന്ദിയിലേക്കും വിവർത്തനം ചെയ്ത് ഡൽഹിക്ക് അയച്ചിട്ടുണ്ടെന്ന് സഹപാഠിയായിരുന്ന പോലീസുകാരൻ ഗണേശൻ എനിക്ക് താക്കീത് തന്നു. പക്ഷേ ഏഴിമലയെന്ന സുരസുന്ദരി പ്രണയ തീവ്ര വിഭജിക മീട്ടിയതിനാൽ പിന്മാറാൻ എന്റെ തരള യൗവനം അനുവദിച്ചില്ല. പിന്നെയും പ്രതിരോധ കൂട്ടായ്മകളിൽ ഞാൻ പങ്കെടുത്തുകൊണ്ടിരുന്നു. എന്നാൽ ആ ആരവം പതിയെ തണുത്തു. സ്ഥലം MLA കൂടിയായിരുന്ന കിടിലൻ നേതാവ് MV രാഘവന്റെ തന്ത്രപരമായ കരുനീക്കങ്ങളിൽ പാർട്ടി പ്രക്ഷോഭത്തിന്റെ മുൻനിരയിൽ നിന്ന് പിൻവാങ്ങാൻ തുടങ്ങി. ഭൂമി നഷ്ടപ്പെടുന്നവർക്ക് അർഹമായ ആനുകൂല്യങ്ങൾ വാങ്ങിച്ചു കൊടുത്താൽ മതിയാകുമല്ലോ എന്ന അദ്ദേഹത്തിന്റെ വാങ്മയത്തിന് മുമ്പിൽ പാവപ്പെട്ട ഒരു ജനത മറ്റു വഴികളില്ലാതെ കിട്ടിയത് വാങ്ങി പലയിടത്തേക്കായി ചിതറി. 2500 ഏക്കർ ഹരിത സുരഭില ഭൂഭാഗവും ശാന്തസുന്ദര സമുദ്രതീരവും നിരത്തി വെടിപ്പാക്കി വേലികെട്ടി ഒതുക്കി ഏഷ്യയിലെ ഏറ്റവും വലുതും ലോകത്തെ മൂന്നാമത്തേതുമായ നേവൽ അക്കാഡമി ഏഴുമേലിയിൽ കൂറ്റൻ കോൺക്രീറ്റ് ബേസിനുകളും യാർഡുകളും എടുപ്പുകളുമായി പരിരസിച്ചു പോരുന്നു. 4. ഞങ്ങൾക്കെതിരെയുള്ള ആ രാജ്യദ്രോഹ കേസ് പിന്നീടെന്തായോ എന്തോ. ഊരിലും വേരറ്റ് പല ദേശങ്ങൾ താണ്ടിയുള്ള എന്റെ നാടോടി പ്രയാണത്തിനിടയിൽ 2 വർഷം മുമ്പൊരിക്കൽ പയ്യന്നൂരിലെത്തിയപ്പോൾ ശിവപ്രസാദ് ഷെണായി എന്ന ബാല്യകാല മിത്രം ചിരിച്ചുകൊണ്ട് ക്ഷണിച്ചു, ഒരു കൂറ്റൻ ഹരിമൻ പ്രതിമയുണ്ട് ഇപ്പോൾ ഏഴുമലയിൽ. ഞാൻ പ്രതീക്ഷിച്ചതാണ് വാ കാണാം. അങ്ങനെ ശിവനുമൊത്ത് അന്ന് തന്നെ അവന്റെ ഹനുമാനെ കാണാൻ പോയി. താൻ പണ്ട് രാമലക്ഷ്മണന്മാർക്കായി മരുത്വമല പൊക്കിപ്പറക്കുമ്പോൾ കൊഴിഞ്ഞു വീണ ആ ചെറുകഷ്ണം ഭൂമിയെ ഇങ്ങ് ദൂരെ നിന്ന് ശിലയായി മരവിച്ച് നിൽക്കുകയാണ് ആഞ്ജനേയഗിരി എന്ന ആ ചെറു ടൂറിസ്റ്റ് സങ്കേതത്തിലെ ഉദ്യാന ഹനുമാൻ. ശിവൻ പറഞ്ഞു, നിങ്ങളൊക്കെ അഭിരമിച്ച ആ കാടും കടലും ഒരു സങ്കല്പമായി ഇപ്പോ നേവിക്കാരുടെ വേലിക്കകത്ത ഭയങ്കര സെക്യൂരിറ്റിയാ അവിടെ. ഇനി ഇവിടെ നിന്ന് വേണമെങ്കിൽ ഹനുമാൻ സ്വാമിയോടൊപ്പം അങ്ങോട്ട് നോക്കി നിന്ന് ആ നഷ്ടസ്വർഗം മനസ്സിലോർത്ത് കിനാവ് കാണാം എത്ര നേരം വേണമെങ്കിലും.